പരമാനന്ദ സ്വാദമാണല്ലോ രസം. ഭരതൻ തന്നെ നഹിരസാദൃത്യേ കഷ്ടി ദ്രദർത്ഥ ഹ പ്രവർത്തതേ എന്നെഴുതുമ്പോൾ രസം എന്ന ഏകവചനമാണ് പ്രയോഗിക്കുന്നത്. അഭിനവ ഭാരതി ഇത് സുസൂക്ഷ്മം വ്യാഖ്യാനിക്കുന്നുമുണ്ട്. അഭിനവാഭിപ്രായത്തിൽ രസം വാസ്തവത്തിൽ ഒന്നു തന്നെ എന്നാണ് ഇവിടെ മുനി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരൊറ്റ രസമേ ഉള്ളുവെന്നും അത് ശൃംഗാരമാണെന്നും ചിലർ വാദിക്കും. കരുണമാണ് ഏകരസം എന്ന ഭവഭൂതിയുടെ ഉത്തരരാമചിന്തം പറയുന്നു. ശാന്തമാണ് ഒരേയൊരു രസം എന്ന മറ്റൊരു പക്ഷം. ഏകം ബ്രഹ്മം എന്ന ഭാരതീയ ദർശനമാണ് ഏകരസവാദത്തിന്റെ ഹൃദയ രഹസ്യം. ഭാഗവത രസവിചാരം. രസദർശനത്തിൽ അധ്യാത്മചിന്ത നിലീനമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. രസത്തെ സംബന്ധിച്ച ചർച്ച ആത്മാവിനെ പറ്റിയുള്ള ചർച്ചയായി തീരുന്ന സന്ദർഭങ്ങൾ വിരളമല്ല. ഭാഗവത മതവും രസശാസ്ത്രവുമായുള്ള സംബന്ധം ഇവിടെ വിശകലനം ചെയ്യാം. ഭാഗവത മഹാപുരാണം പുരാണം അർവാവചീനമാണെന്നും വാസുദേവ സങ്കല്പം അതിപ്രാചീനം ആണെന്നായിരുന്നു. നവനീത ചോരനും ഗോപനുമായ വിഷ്ണുവിനെ സംബന്ധിച്ച പരാമർശങ്ങളിൽ വേദങ്ങളിൽ പോലും കാണാം. പേജ് 332. വിഷ്ണുവിൻ്റെ വാസസ്ഥാനം അനേകം കൊമ്പുകൾ വേഗമാറുന്ന പശുക്കളാർന്ന സ്ഥാനമാണെന്ന് വേദം വചിക്കുന്നു. പതഞ്ജലിയുടെ മാഹ്യാഭാഷ്യത്തിൽ വസുദേവ ശബ്ദത്തിന് ഭഗവാൻ എന്നർത്ഥം കൊടുത്തു കാണുന്നു. ഛന്ദോഗ്യോപനിഷത്തിൽ ദേവകീപുത്രനായ കൃഷ്ണൻ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. ശ്രുതലിഖിത പുരാവർത്തങ്ങളുടെ പിന്തുണയോടെ പിൽക്കാലത്താണ് ഭാഗവത പുരാണം എഴുതപ്പെട്ടത് എന്ന് ധരിക്കേണ്ടതുണ്ട്. ഭാഗവത മതത്തിലെ അതിപ്രധാന തത്വമാണ് ഭക്തി. ഭാഗവതത്തിലെ വർണ്ണിതമാകുന്ന പ്രേമഭക്തി കൃഷ്ണ വിഷയകമായ പ്രാക്തന പുരാവൃത്തങ്ങളിൽ നിന്ന് സ്വീകൃതമാണോ അല്ലയോ എന്ന് സ്പഷ്ടമല്ല. പ്രേമഭക്തി എന്ന സങ്കല്പം മുമ്പ് തന്നെ നിലനിന്നിട്ടുണ്ട് വന്നാൽ കൃഷ്ണകഥയുടെ സ്വാധീനശക്തി രസശാസ്ത്രത്തിനുണ്ടെന്ന് നിശ്ചയിക്കേണ്ടി വരും. തത്സംബന്ധമായ തെളിവുകളൊന്നും ലഭ്യമല്ലാതിരിക്കെ അത്തരമൊരു നിഗമനം സ്വരൂപിക്കാനാവില്ല. അതിൻ്റെ ആവശ്യവുമില്ല. എന്നിരിക്കലും രസവിചാരത്തിൽ പിൽക്കാലത്തെങ്കിലും വൈഷ്ണവ രസശാസ്ത്രമെന്ന് വിളിക്കാവുന്ന ഒന്ന് കടന്നു കയറിയിട്ടുണ്ടെന്ന് സമ്മതിക്കാതെ വയ്യ. അതിന് കാരണമായി തീർന്നത് ബംഗാളിൽ ശക്തി പ്രാപിച്ച ചൈതന്യ പ്രസ്ഥാനമാണ് താനും. ശ്രീ ചൈതന്യൻ ഉപജ്ഞാനം ചെയ്ത ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആത്മാവ് രാധാകൃഷ്ണ സങ്കല്പനായിരുന്നു. രൂപഗോസ്വാമി രചിച്ച ഭക്തിരാമസിദ്ധു, ഉജ്ജ്വലണീയ നീലമണി, ജീവഗോമസ്വാമിയുടെ ഗോപജാല കമ്പു, സൽസ സന്ദർഭം മുതലായ ഗ്രന്ഥങ്ങളിലൂടെയാണ് ചൈതന്യ പ്രസ്ഥാനത്തിൻ്റെ ആശ്രയങ്ങൾ പ്രചരിച്ചത്. കൃഷ്ണൻ്റെ വൃന്ദാവന സാഹചര്യങ്ങളെ നാലായി തരംതിരിക്കുന്നു. ദാസ്യഭക്തർ, സഖ്യഭക്തർ, വാത്സല്യഭക്തർ, കാന്താഭക്തർ. കാന്താഭക്തർ രഥയടക്കമുള്ള ഗോപികമാരാകുന്നു. ഗോപികമാരുടെ ദിവ്യപ്രണയം പുഷ്ടി പ്രാപിച്ച് മഹാഭാവം എന്ന പ്രേമപര കോടിയിലെത്തുന്നുവെന്നാണ് ചൈതന്യ പ്രസ്ഥാനക്കാർ പറയുക. ഗോപികമാരുടെ ഹൃദയമാണ് രാധ, അഥവാ എല്ലാ ഗോപികമാരും രാധയുടെ ശരീരങ്ങളാകുന്നു. മഹാഭാവത്തിൻ്റെ പരമകാഷ്ഠയായ മാദനം രാധ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ എന്നാണ് ഉജ്ജ്വല നീലമണിയിൽ പറഞ്ഞിട്ടുള്ളത്. മാദനം മതിപ്പിക്കുന്ന ആനന്ദം തന്നെ. മധുരനദിയിലൂടെ കൃഷ്ണനെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്ന ഭക്തൻ മനസ്സുകൊണ്ട് സ്വയം ഒരു ഗോപികയായി രൂപാന്തരപ്പെട്ടതാണെന്ന് ചൈതന്യമതം അനുശാസിക്കുന്നു. രാധയുടെ മുഖ്യ തോഴി രൂപമഞ്ജരി എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു തോഴിമാർ മഞ്ജരികളെന്നും ഭക്തനൊരു മഞ്ജരിയായി മാറണം. പ്രേമം ഒരു ഭാഗവതത്വമാണ്. ഏവം വൃത സ്വപ്രിയ നാമകീർത്യ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഹ ഹസ്ത്യഥോ രോദതി രൗദിഗായ ത്വന്മാവ വിനവൃതി ലോകബാഹ്യ. പേജ് 333. തഹ കിനം ചാഹ സ്മരാദ്യാദ സുതാന്ദ്രപ്രിയ ഭർഷ വൃന്ദാവനെ കുമുദകുന്ദ ശശാങ്കരാമ്യെ രേമ ക്വണ്ണസ്വരണ നുരൂരൂപ പുരൂര കൃഷ്ണ മീസ്മാഭിരീഡിത മനോജകഥ കഥാചിത് അന്യാശ്ച് തഥാനുധ്യാന നിർവൃത്താനേഷ്യ വിതൃതയ നാഭിന ജനാമിനം ലോകാത്മ ലോകം ഇത ഗതാഹിവ ഇത്യാദി ഭാഗങ്ങൾ നോക്കുക. ഭക്തിയും രതിയും തമ്മിലുള്ള അഭിന്നത വൈഷ്ണവ രസചിന്തതയുടെ കാതലാണ്. ഈശ്വരോന്മുഖമായ രതിയാണ് ഭക്തി രസമായി പരിണമിക്കുന്നതെന്ന് ഭാഗവതരശാസ്ത്രം വിധിക്കുന്നു. രൂപഗോസ്വാമിയുടെ ഭക്തി സാമൃത സിന്ധു പ്രകാരമാണ് രസത്തെ നിർവചിച്ചിരിക്കുന്നത്. വിഭാവൈരണുഭവശ സാത്വികർ വിഭ്യാരചാരി സ്വാതാന്ത്യം ഹൃദ്യം ഭക്തനാം ആനിത ശ്രവണാഭിധി യേശോ കൃഷ്ണരതി സ്ഥായി ഭാവോ ഭക്തിരസോ ഭവേത്. ദർശന ശ്രവണാദികളാൽ ഭക്തഹൃദയങ്ങളിൽ അനുഭൂതമാകുന്ന കൃഷ്ണരതിയാകുന്നു സ്ഥായീഭാവം. വിഭാനുഭവ സാത്വിക വിവേചനകളാൽ ഭക്തി രസമായി തീരുന്നുവെന്ന ഭിക്ഷ. വൈഷ്ണവ രസശാസ്ത്ര പ്രകാരം ആലംബനങ്ങൾ രണ്ടു വിധമുണ്ട്. വിഷയാലംബനം, ആശ്രയാലംബനം. ഈശ്വരൻ വിഷയാലംബനവും ഭക്തൻ ആശ്രയാലംബനവുമാണ്. ഈശ്വര മഹാത്മ്യ ശ്രവണം, ഭഗവത് സ്ത്രോത്ര പാരായണം തുടങ്ങിയവയാണ് ഉദ്ദീപനങ്ങൾ. ഭഗവാനോടുള്ള പ്രീതി പ്രത്യക്ഷമാകുന്ന മനോദൈഹി ചേഷ്ടകളാണ് അനുഭവങ്ങൾ. ഭക്തിരസത്തിന് അഞ്ചു പിരിവുകളുണ്ട്: ശാന്തം, പ്രീതി, പ്രേയാൻ, വത്സലം, മധുരം. ശാന്തരസത്തിൻ്റെ സ്ഥായീഭാവവും ശാന്തരതിയും പ്രീതിരസത്തിൻ്റെ പ്രീതിയും പ്രേയാൻ രസത്തിൻ്റെത് സഖ്യരതിയും വത്സല രസത്തിൻ്റെത് വാത്സല്യരതിയും മധുരരസത്തിൻ്റെത് മധുരരതിയുമാണ്. പ്രീതിരസത്തിന് ദാസരസമെന്നും പ്രേയാൻ രസത്തിന് ദഖ്യരസമെന്നും സമാന്തരങ്ങളുണ്ട്. പുരാവൃത്ത പ്രഖ്യാതകളായ എട്ട് ഗോപികമാർ തന്നെയാണ് സൗന്ദര്യശാസ്ത്ര വ്യവഹാരത്തിലെ അഷ്ടരസങ്ങൾ എന്ന് ഡോക്ടർ പുഷ്പേന്ദ്ര കുമാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പേജ് 334. ആ അഷ്ടരസങ്ങൾ ഏവ എന്ന് അദ്ദേഹം സ്പഷ്ടമാക്കുന്നില്ല. അവ ഭരതപ്രോക്തമായ അഷ്ടരസങ്ങൾ ആകാനിടയില്ല. രതിക്ക് ഭീഭത്സ രൗദ്രാദി രസങ്ങളായി പരിണമിക്കാൻ സാധ്യമല്ലല്ലോ. തന്മൂലം ആ അഭിപ്രായം തത്കാലം നമുക്ക് മറന്നുകളയുക. രതിഭാവത്തിന് അവസ്ഥാന്തരങ്ങളുണ്ടെന്ന് വൈഷ്ണവരസശാസ്ത്രം വിധിക്കുന്നു. രതി പ്രേമവും, പ്രേമം സ്നേഹവും, സ്നേഹം മനവും, മാനം പ്രണയവും, പ്രണയം രാഗവും, രാഗം അനുരാഗവും, അനുരാഗം മഹാഭാവവുമായി വളർന്നു പോകുന്നു. മഹാഭാവത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞതോർക്കുക. ദാസ്യരതി രാഗത്തോളമേ വളരുന്നുള്ളൂ. സഖ്യരതിയും വാത്സല്യരതിയും അനുരാഗത്തോളം പോകും. മധുരരതി മഹാനുഭവത്തോളം ചെല്ലുന്നു. ശാന്തരതിയാകട്ടെ പ്രേമത്തോളമേ എത്തുന്നുള്ളൂ. 56. ധ്വനി സിദ്ധാന്തം. കവിത ഭാഷയാണെന്ന ധാരണയിൽ അധിഷ്ഠിതമാണ് ധ്വനി സിദ്ധാന്തം. കവിതയിലെ ഭാഷ സമൃദ്ധമായിരിക്കണം. ധ്യാനത്തിനുള്ള അവസരം തരുന്നതാകണം കാവ്യഭാഷ. തുറന്നു പറയുന്നതിനപ്പുറം കവിതയിൽ ചിലത് അവശേഷിക്കുന്നു. കവിതയിലേക്ക് നാം വീണ്ടും വീണ്ടും തിരിച്ചു ചെല്ലുകയും ഗുപ്താർത്ഥങ്ങളുടെ ചില്ലുവാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്നത് സാധാരണമാണ്. ഒറ്റ വായനയിൽ അവസാനിക്കുന്ന പുസ്തകം അനശ്വരത കൈവരിക്കുന്നില്ല. ഭാഷ ആശയങ്ങളെ ഗോപാനം ചെയ്യാനുള്ള ഉപകരണം കൂടിയാണെന്ന് പടിഞ്ഞാറന്മാർ പലരും ഇന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഭാഷയുടെ ഈ സിദ്ധിയെ വ്യാഖ്യാനിക്കുന്നതിൽ ആനന്ദവർദ്ധനോളം വിജയിച്ചവർ ഏതായാലും ഇന്ത്യയിലില്ല. കാവ്യാർത്ഥത്തിന് വിരാമമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കവിതയുടെ ലാവണ്യ തത്വം അന്വേഷിച്ചു പോയ ആനന്ദവർദ്ധനൻ കണ്ടെത്തിയ ഉത്തരമാണ് ധ്വനി. AD 9 നൂറ്റാണ്ടിൽ കാശ്മീരദേശത്ത് ജീവിച്ചിരുന്ന ആനന്ദൻ ഭീഷമബാണലീല, ദേവീശതകം, അർജുന ചരിതം, തത്വാലോകം, ധ്വന്യാലോകം തുടങ്ങിയ കുറേ കൃതികൾ രചിച്ചിട്ടുണ്ടെങ്കിലും ധ്വന്യാലോകമാണ് അദ്ദേഹത്തിൻ്റെ യശസ്സിയാക്കുന്നത്. ധ്വനിതത്വ പ്രതികമായ പ്രസ്തുത ഗ്രന്ഥത്തിന് 4 ഉദ്യോഗങ്ങളാണുള്ളത്. ഈ ഗ്രന്ഥത്തിലെ കാരികകളും വൃത്തികളും ആനന്ദനാണ്. വിഷമബാണലീലയും അർജുന ചരിതത്തിലും നിന്നും സ്വീകൃതമാണ് ദൃഷ്ടാന്തങ്ങൾ മിക്കവയും. ധ്വനിയലോകം എന്ന സാഹിത്യ മീമാംസ ഗ്രന്ഥം ആ നാമധേയം കൊണ്ട് തന്നെ ശ്രദ്ധേയമാണ്. പേജ് 335. ധ്വനിക്ക് ബന്ധം ശ്രവണേന്ദ്രിയത്തോടാണെന്ന് നമുക്കറിയാം. എന്നാൽ ആനന്ദവർദ്ധനൻ ധ്വനിയെ കാണുകയാണ്. അർത്ഥത്തെ ദർശിക്കുക എന്ന പ്രയോഗം തീർത്തും ഭാരതീയമാകുന്നു. കവിശബ്ദം ചർച്ച ചെയ്ത സന്ദർഭത്തിൽ നാം ഇക്കാര്യം പരാമർശിച്ച് ഓർക്കുമല്ലോ. ധ്വന്യാലോകത്തിന് താൻ രചിച്ച വ്യാഖ്യാനത്തിന് ലോചനമെന്ന് പേര് ചാർത്തിയ അഭിനവഗുപ്തനെ ഓർക്കുക.